ആകാശവാണി. നമസ്കാരം, വാർത്തകൾ വായിക്കുന്നത് ശ്യാമ. പ്രധാന വാർത്തകൾ. പശ്ചിമേഷ്യയിൽ സംഘർഷം രൂക്ഷമായി തുടരുന്നു. നിലവിലെ സ്ഥിതിഗതികൾ ആശങ്കാജനകമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വിദേശ രാജ്യങ്ങളിൽ കുടുങ്ങിക്കിടക്കുന്ന ഇന്ത്യൻ പൌരന്മാരെ തിരിച്ചെത്തിക്കാനുള്ള നടപടികൾ പുരോഗമിക്കുന്നതായി കേന്ദ്രമന്ത്രി കിരൺ റിജിജു. കറാച്ചിയിൽ കുടുങ്ങിയ മൂന്ന് മലയാളികൾ നാളെ കൊച്ചിയിൽ മടങ്ങിയെത്തും. ഗൾഫ് നാടുകളിലെ നിലവിലെ പ്രതിസന്ധിയിൽ പ്രവാസികൾക്ക് പൂർണ്ണ പിന്തുണ ഉറപ്പു നൽകി മുഖ്യമന്ത്രി പിണറായി വിജയൻ. വിദേശകാര്യ മന്ത്രാലയവുമായി ചേർന്ന് സാധ്യമായ എല്ലാ തലങ്ങളിലും സർക്കാർ ജാഗ്രതയോടെ ഇടപെടുന്നതായി മുഖ്യമന്ത്രി. നിർണായക ധാതു സഹകരണം, പുനരുപയോഗ ഊർജ്ജം തുടങ്ങിയ രംഗങ്ങളിൽ മൂന്ന് സുപ്രധാന കരാറുകൾ കൈമാറി ഇന്ത്യയും കാനഡയും. പ്രസിദ്ധമായ ആറ്റുകാൽ പൊങ്കാല നാളെ. ഭക്തിസാന്ദ്രമായി അനന്തപുരി. പശ്ചിമേഷ്യയിലെ സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിൽ ഓഹരി വിപണികളിൽ വൻ ഇടിവ്. അസംസ്കൃത എണ്ണ വിലയിൽ 9% വർധന രേഖപ്പെടുത്തി. വാർത്തകൾ വിശദമായി. പശ്ചിമേഷ്യയിലെ നിലവിലെ സ്ഥിതിഗതികൾ വളരെയേറെ ആശങ്കാജനകമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കനേഡിയൻ പ്രധാനമന്ത്രി മാർക്ക് കാർണിയുമായുള്ള ഉഭയകക്ഷി ചർച്ചയ്ക്ക് ശേഷം ന്യൂഡൽഹിയിലെ ഹൈദരാബാദ് ഹൌസിൽ സംയുക്ത വാർത്താസമ്മേളനത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. തർക്കങ്ങൾ സംഭാഷണത്തിലൂടെയും നയതന്ത്രത്തിലൂടെയും പരിഹരിക്കണമെന്ന നിലപാടാണ് ഇന്ത്യയ്ക്കുള്ളതെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി. ഭീകരവാദം മനുഷ്യരാശി നേരിടുന്ന ഗുരുതര വെല്ലുവിളിയാണെന്ന് പറഞ്ഞ അദ്ദേഹം, ആഗോള സമാധാനത്തിനും സുസ്ഥിരതയ്ക്കും ഇന്ത്യ കാനഡ സഹകരണം അത്യന്താപേക്ഷിതമാണെന്നും അഭിപ്രായപ്പെട്ടു.
പശ്ചിമ ഏഷ്യ കി വർത്തമാൻ സ്ഥിതി ഹമാരെ ലിയേ ഗഹരി ചിന്താ കാ വിഷയ ഹൈ. ഭാരത് ഡയലോഗ് ഓർ ഡിപ്ലോമസി കെ മാധ്യമ സേ സഭി വിവാദോ കാ സമാധാൻ കാ സമർത്ഥൻ കർത്താ ഹൈ. ഈ ക്ഷേത്രമേ മൌജൂദ് സഭി ഭാരതീയ നാഗരികോ കി സുരക്ഷ കെ ലിയേ ഹം സഭി ദേശോ കെ സാഥ് മിൽകർ കാം കർത്തേ രഹേംഗേ.
നിർണായക ധാതു സഹകരണം, പുനരുപയോഗ ഊർജ്ജം, സാംസ്കാരിക സഹകരണം എന്നീ രംഗങ്ങളിൽ മൂന്ന് സുപ്രധാന കരാറുകളും ഇരുരാജ്യങ്ങളും കൈമാറി. ഇന്ത്യ കാനഡ സമഗ്ര സാമ്പത്തിക പങ്കാളിത്ത കരാറിലെ ചർച്ചകൾ പൂർത്തീകരിക്കുന്നതിൽ മാർക്ക് കാർണി താൽപര്യം പങ്കുവച്ചതായി വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. പശ്ചിമേഷ്യയിലെ നിലവിലെ സാഹചര്യത്തെക്കുറിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സൌദി അറേബ്യൻ കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ രാജകുമാരനുമായും ബഹ്റിൻ രാജാവ് ഹമദ് ബിൻ ഈസ അൽ ഖലീഫയുമായും ടെലഫോണിൽ സംഭാഷണം നടത്തി. സൌദി അറേബ്യയ്ക്കും ബഹ്റിനും നേരെ നടന്ന ആക്രമണങ്ങളെ പ്രധാനമന്ത്രി ശക്തമായി അപലപിച്ചു. മേഖലയിൽ എത്രയും വേഗം സമാധാനം പുനഃസ്ഥാപിക്കേണ്ടത് അത്യാവശ്യമാണെന്നും അദ്ദേഹം പറഞ്ഞു. ഇന്ത്യൻ പ്രവാസികളുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിൽ ഇരു രാജ്യങ്ങൾക്കും പ്രധാനമന്ത്രി നന്ദി അറിയിച്ചു. ഇറാൻ ഇസ്രായേൽ സംഘർഷ സാഹചര്യം കണക്കിലെടുത്ത് വിദേശ രാജ്യങ്ങളിൽ കുടുങ്ങിക്കിടക്കുന്ന ഇന്ത്യൻ പൌരന്മാരെ തിരിച്ചെത്തിക്കാനുള്ള നടപടികൾ പുരോഗമിക്കുന്നതായി കേന്ദ്രമന്ത്രി കിരൺ റിജിജു. വിവിധ രാജ്യങ്ങളിലെ വിദേശകാര്യ മന്ത്രാലയങ്ങളുമായി ചേർന്ന് ഇതിനുള്ള നടപടികൾ ഉറപ്പാക്കുമെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു.
വിദേശ മേ ജോ ഹമാര ഭാരതീയ ലോകോകോ സമസ്യ ജേസേ ഹോതേ ഹൈ ഉസ്കോ ലാനേ മേ ഓർ സമാൽനേ മേ പ്രധാനമന്ത്രി മോദിജി കേ നേതൃത്വ മേ ജോ ആജ് തക് ഹോതേ ആയേ ഹൈ കഭി ഭി പഹലെ ഐസാ കോയി സർക്കാർ നഹീ കർതേ തേ ഇത്നാ വ്യാപക സഹായത കർതേ ഹൈ വോ തോ ഹമാരേ വിദേശ മന്ത്രാലയ ഉസ്മേ അപ്നേ അപ്നേ മിഷൻസ് ഹോതേ ഹൈ ഹർ ദേശ് മേ വോ മിഷൻ കേ മാധ്യമ സേ ഭാരതീയ ലോകോകോ മദദ് കർതേ ഹൈ ഹമേശാ.
പശ്ചിമേഷ്യയിൽ സംഘർഷം അതിരൂക്ഷമായി തുടരുകയാണ്. ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമനേയി കൊല്ലപ്പെട്ടതിന് പിന്നാലെ യുഎഇ, കുവൈറ്റ്, ബഹ്റിൻ തുടങ്ങിയ ഗൾഫ് രാജ്യങ്ങളിലെ യുഎസ് താവളങ്ങൾ ലക്ഷ്യമാക്കി ഇറാൻ ആക്രമണം തുടരുകയാണ്. ഇറാനിലെ വിവിധ കേന്ദ്രങ്ങളിൽ ഇസ്രായേലും അമേരിക്കയും ഇന്നും ആക്രമണം നടത്തി. ഇറാന്റെ ആക്രമണങ്ങളെ ചെറുക്കാൻ യുഎസുമായി സഹകരിക്കാൻ തയ്യാറാണെന്ന് ബ്രിട്ടൻ, ഫ്രാൻസ്, ജർമ്മനി എന്നീ രാജ്യങ്ങൾ അറിയിച്ചു. ഇറാനിയൻ ആക്രമണങ്ങൾക്ക് മറുപടി നൽകുമെന്ന് ചില ഗൾഫ് രാജ്യങ്ങളും വ്യക്തമാക്കി. ഒമാനിൽ മസ്കറ്റ് തീരത്തിന് സമീപം ഓയിൽ ടാങ്കറിന് നേരെയുണ്ടായ ആക്രമണത്തിൽ ഒരു കപ്പൽ ജീവനക്കാരൻ കൊല്ലപ്പെട്ടതായി അധികൃതർ അറിയിച്ചു. ഖത്തറിലെ ഊർജ്ജോൽപാദന കേന്ദ്രങ്ങൾക്ക് നേരെ രണ്ട് തവണ മിസൈൽ ആക്രമണം നടന്നതായി പ്രതിരോധ വൃത്തങ്ങൾ അറിയിച്ചു. നിരവധി യുഎസ് യുദ്ധവിമാനങ്ങൾ ആക്രമണത്തിൽ തകർന്നതായി കുവൈറ്റ് പ്രതിരോധ മന്ത്രാലയം സ്ഥിരീകരിച്ചിട്ടുണ്ട്. സൌദി അറേബ്യയുടെ റാസ് തനൂര എണ്ണ ശുദ്ധീകരണശാലയ്ക്ക് നേരെയും ആക്രമണമുണ്ടായി. ലെബനനിൽ നിന്ന് ഇസ്രായേലിലേക്ക് മിസൈലുകൾ തൊടുത്തതായി ഹിസ്ബുള്ള അറിയിച്ചു. മറുപടിയായി തലസ്ഥാനമായ ബെയ്റൂട്ടിൽ ഇസ്രായേൽ നടത്തിയ പ്രത്യാക്രമണത്തിൽ 31 പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടു. സൈപ്രസിലെ ബ്രിട്ടീഷ് സൈനിക താവളത്തിലും ഡ്രോൺ ആക്രമണത്തിൽ നാശനഷ്ടങ്ങളുണ്ടായി. ഇറാനിയൻ ആക്രമണങ്ങളിൽ ബഹ്റൈനിലെയും യുഎഇയിലെയും ക്ലൌഡ് ഡാറ്റാ സെന്ററുകൾ വൈദ്യുതി പ്രതിസന്ധി നേരിടുന്നുണ്ടെന്ന് ആമസോൺ കമ്പനി വ്യക്തമാക്കി. യുഎസ് ഇസ്രായേൽ ആക്രമണങ്ങളിൽ ഇറാനിൽ ഇതുവരെ 555 പേർ കൊല്ലപ്പെട്ടതായാണ് റെഡ് ക്രസന്റിന്റെ കണക്കുകൾ. ഇറാൻ നഗരമായ മിനാബിൽ പെൺകുട്ടികളുടെ സ്കൂളിന് നേരെയുണ്ടായ ആക്രമണത്തിൽ 180 കുട്ടികളാണ് മരിച്ചത്. ഇസ്രായേലിലെ ബേത് ഷമേമിൽ ഇറാൻ നടത്തിയ മിസൈൽ ആക്രമണത്തിൽ 9 പേർ കൊല്ലപ്പെട്ടു. കുവൈറ്റിൽ ഇറാൻ നടത്തിയ ആക്രമണത്തിൽ 4 US സൈനികർക്ക് ജീവൻ നഷ്ടമായി. അസർബൈജാനിൽ നിന്നും കുവൈറ്റിലേക്ക് പോകും വഴി പാകിസ്ഥാനിലെ കറാച്ചി വിമാനത്താവളത്തിൽ കുടുങ്ങിയ 3 മലയാളി യാത്രക്കാരെ ശ്രീലങ്ക വഴി കൊച്ചിയിലെത്തിക്കാനുള്ള നടപടികൾ പുരോഗമിക്കുന്നു. സംഘർഷ സാഹചര്യങ്ങളെ തുടർന്ന് വിമാനം കറാച്ചിയിൽ അടിയന്തരമായി ഇറക്കിയതോടെ യാത്രക്കാർ നോർക്ക റൂട്ട്സിനെ ബന്ധപ്പെടുകയും തുടർന്ന് വിദേശകാര്യ മന്ത്രാലയത്തിന്റെ നേതൃത്വത്തിൽ ഇന്ന് ഉച്ചയോടെ ഇവരെ കൊളംബോയിൽ എത്തിക്കുകയുമായിരുന്നു. എയർ ഇന്ത്യ വിമാനത്തിൽ നാളെ പുലർച്ചെയോടെ ഇവരെ കൊച്ചിയിലെത്തിക്കും. സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ നോർക്ക റൂട്ട്സ് ഹെൽപ് ഡെസ്കും കൺട്രോൾ റൂമും സജ്ജീകരിച്ചു. ഹെൽപ് ഡെസ്ക് സഹായത്തിനായി +91 880 201 2345 എന്ന നമ്പറിലും ഇന്ത്യയിൽ നിന്നും 1800 425 3939 എന്ന ടോൾ ഫ്രീ നമ്പറിലും ബന്ധപ്പെടാവുന്നതാണ്. ഡൽഹി കേരള ഹൌസിലും കൺട്രോൾ റൂം തുറന്നിട്ടുണ്ട്. ഗൾഫ് നാടുകളിലെ നിലവിലെ പ്രതിസന്ധിയിൽ പ്രവാസികൾക്കും നാട്ടിലുള്ള അവരുടെ കുടുംബങ്ങൾക്കും പൂർണ്ണ പിന്തുണയുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ. കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയവുമായി ചേർന്ന് സാധ്യമായ എല്ലാ തലങ്ങളിലും സർക്കാർ ജാഗ്രതയോടെ ഇടപെടുന്നതായും അദ്ദേഹം അറിയിച്ചു. അത്യാവശ്യ സഹായങ്ങൾ ലഭ്യമാക്കാൻ നോർക്കയുടെ സേവനങ്ങളും ലഭ്യമാണ്. അടിസ്ഥാനരഹിതമായ വാർത്തകൾ പ്രചരിപ്പിക്കരുതെന്നും അദ്ദേഹം നിർദ്ദേശിച്ചു. ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമനേയി കൊല്ലപ്പെട്ടതിനെ തുടർന്നുണ്ടായ പ്രതിഷേധങ്ങളെ തുടർന്ന് ജമ്മുകാശ്മീരിൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി നൽകുകയും പരീക്ഷകൾ മാറ്റിവെക്കുകയും ചെയ്തിട്ടുണ്ട്. ശ്രീനഗറിലെ ലാൽചൌക്ക് ഉൾപ്പെടെയുള്ള പ്രധാന സ്ഥലങ്ങളിൽ സുരക്ഷാസേനയെ വിന്യസിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AIRNews_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
പ്രസിദ്ധമായ ആറ്റുകാൽ പൊങ്കാല നാളെ. എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി. ഭക്തിസാന്ദ്രമായി അനന്തപുരി. വിശദാംശങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിയക്കോട്.
ലോകപ്രശസ്തമായ ആറ്റുകാൽ പൊങ്കാലയ്ക്ക് മണിക്കൂറുകൾ മാത്രം ശേഷിക്കെ ക്ഷേത്രത്തിലേക്ക് ഭക്തജനങ്ങളുടെ ഒഴുക്ക് തുടരുകയാണ്. നാളെ രാവിലെ 9:15 ശുദ്ധപുണ്യാഹത്തോടെ പൊങ്കാല ചടങ്ങുകൾ ആരംഭിക്കും. തോറ്റമ്പാട്ടുകൾക്ക് ശേഷം തന്ത്രി പരമേശ്വരൻ ഭട്ടതിരിപ്പാടിന്റെ സാന്നിധ്യത്തിൽ മേൽശാന്തി അനീഷ് നമ്പൂതിരി ശ്രീകോവിലിൽ നിന്ന് ദീപം പകർന്ന ക്ഷേത്ര തടപ്പള്ളിയിലെ പൊങ്കാലടുപ്പിലേക്ക് പകരും. ഇതേ ദീപം സഹമേൽശാന്തി ഏറ്റുവാങ്ങി വലിയ തടപ്പള്ളിയിലും പണ്ടാരടുപ്പിലും കത്തിക്കും. പണ്ടാരടുപ്പിൽ നിന്ന് പകരുന്ന ദീപം ഭക്തർ സ്വന്തം അടുപ്പുകളിലേക്ക് ജ്വലിപ്പിക്കും. ഉച്ചയ്ക്ക് 2:15 ഉച്ചപൂജയ്ക്ക് ശേഷമാണ് പൊങ്കാല നിവേദ്യം. നിവേദ്യത്തിനായി 350 പൂജാരിമാരെയാണ് നിയോഗിച്ചിട്ടുള്ളത്.
ആറ്റുകാൽ പൊങ്കാലയ്ക്ക് കുടിവെള്ളം മുടങ്ങില്ലെന്ന് ജലവിഭവ മന്ത്രി റോഷി അഗസ്റ്റിൻ. പ്രശ്നങ്ങൾ അടിയന്തരമായി പരിഹരിക്കാൻ കൺട്രോൾ റൂം തുറന്നിട്ടുണ്ടെന്നും ഓരോ സെക്ഷൻ ഓഫീസും കേന്ദ്രീകരിച്ച് പ്രത്യേക സ്ക്വാഡ് രൂപീകരിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം അറിയിച്ചു. പ്രശ്നം രൂപപ്പെട്ടതുമുതൽ വാട്ടർ അതോറിറ്റി MD അടക്കമുള്ളവരെ ഉൾപ്പെടുത്തി നിരവധി യോഗങ്ങൾ വിളിച്ചു ചേർത്തതായും കോർപ്പറേഷനും വാട്ടർ അതോറിറ്റിയും വിഷയത്തിൽ സഹകരിച്ചാണ് മുന്നോട്ടു പോകുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. പശ്ചിമേഷ്യയിൽ സംഘർഷം രൂക്ഷമായതിനെ തുടർന്ന് അസംസ്കൃത എണ്ണ വിലയിൽ 9% വർധന രേഖപ്പെടുത്തി. ഫോർമൂസ് കടലിടുക്കിലെ പ്രതിസന്ധി കാരണമാണ് നിലവിലെ വർധന. ലോകത്തെ എണ്ണ വിതരണത്തിന്റെ 20% ഇന്ത്യൻ ഇറക്കുമതിയുടെ 40% കടന്നുപോകുന്നത് ഫോർമൂസ് കടലിടുക്കിലൂടെയാണ്. പശ്ചിമേഷ്യയിലെ സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിൽ ഓഹരി വിപണികളിൽ വൻ ഇടിവ്. സെൻസെക്സ് 1048 താഴ്ന്ന് 80239 നിഫ്റ്റി 313 ഇടിഞ്ഞ് 24866 വ്യാപാരം അവസാനിപ്പിച്ചു. സ്വർണവില ഉച്ചയ്ക്ക് ശേഷം വീണ്ടും ഉയർന്നു. പവന് 520 വർദ്ധിച്ച് 1,25,040 ഇന്നത്തെ വില. ഗൾഫ് മേഖലയിൽ ഈ മാസം 5 SSLC പരീക്ഷയും 5, 6, 7 തീയതികളിലെ ഹയർ സെക്കൻഡറി പരീക്ഷ മാറ്റിവെക്കാൻ തീരുമാനിച്ചതായി മന്ത്രി വി ശിവൻകുട്ടി. പുതുക്കിയ തീയതി പിന്നീട് അറിയിക്കുമെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. പശ്ചിമേഷ്യയിൽ സംഘർഷം രൂക്ഷമായി തുടരുന്നു. നിലവിലെ സ്ഥിതിഗതികൾ ആശങ്കാജനകമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വിദേശ രാജ്യങ്ങളിൽ കുടുങ്ങിക്കിടക്കുന്ന ഇന്ത്യൻ പൌരന്മാരെ തിരിച്ചെത്തിക്കാനുള്ള നടപടികൾ പുരോഗമിക്കുന്നതായി കേന്ദ്രമന്ത്രി കിരൺ റിജിജു. കറാച്ചിയിൽ കുടുങ്ങിയ 3 മലയാളികൾ നാളെ കൊച്ചിയിൽ മടങ്ങിയെത്തും. ഗൾഫ് നാടുകളിലെ നിലവിലെ പ്രതിസന്ധിയിൽ പ്രവാസികൾക്ക് പൂർണ്ണ പിന്തുണ ഉറപ്പു നൽകി മുഖ്യമന്ത്രി പിണറായി വിജയൻ. വിദേശകാര്യ മന്ത്രാലയവുമായി ചേർന്ന് സാധ്യമായ എല്ലാ തലങ്ങളിലും സർക്കാർ ജാഗ്രതയോടെ ഇടപെടുന്നതായി മുഖ്യമന്ത്രി. നിർണായക ധാതു സഹകരണം, പുനരുപയോഗ ഊർജ്ജം തുടങ്ങിയ രംഗങ്ങളിൽ 3 സുപ്രധാന കരാറുകൾ കൈമാറി ഇന്ത്യയും കാനഡയും. പ്രസിദ്ധമായ ആറ്റുകാൽ പൊങ്കാല നാളെ. ഭക്തിസാന്ദ്രമായി അനന്തപുരി. പശ്ചിമേഷ്യയിലെ സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിൽ ഓഹരി വിപണികളിൽ വൻ ഇടിവ്. അസംസ്കൃത എണ്ണ വിലയിൽ 9% വർധന രേഖപ്പെടുത്തി. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 8:35.